Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വാർത്തകൾ, പാപ്പായുടെ പൊതുകൂടിക്കാഴ്ച, യുവജന അന്വേഷണ സരണിയിൽ എന്നീ പരിപാടികൾ കേൾക്കാമെന്ന്. ഇനി വാർത്തകൾ. റോമിലെ അവൻറ്റൈൻ കുന്നിൽ പാപ്പ ഫ്രാൻസിസ് ഈ വർഷത്തെ തപസാചരണത്തിന് തുടക്കം കുറിക്കും. പാരമ്പര്യമനുസരിച്ച് പാപ്പ ഫ്രാൻസിസ് റോമിലെ അവൻറ്റൈൻ കുന്നിലുള്ള സാൻ സബീനായുടെ ബസലിക്കയിലെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടും ദിവ്യബലി അർപ്പിച്ചുകൊണ്ടുമാണ് ഇത്തവണയും സഭയിലെ വലിയ നോയൻപാചരണത്തിന് ഫെബ്രുവരി 26 തീയതി, അടുത്ത ബുധനാഴ്ച, പാപ്പ തുടക്കം കുറിക്കുന്നത്. അടുത്ത ബുധനാഴ്ച പ്രാദേശിക സമയം വൈകുന്നേരം 4:30, ഇന്ത്യയിലെ സമയം രാത്രി 9 അവൻറ്റൈൻ കുന്നിലെ ബെനഡിക്റ്റൈൻ ആശ്രമ ദേവാലയത്തിൽ നിന്നും ഒരു കല്ലേറു ദൂരം അകലെയുള്ള വിശുദ്ധ സബീനയുടെ നാമത്തിലുള്ള ബസലിക്കയിലേക്കുള്ള പ്രദക്ഷിണത്തോടെയാണ് 2020 തപസാചരണത്തിന് തുടക്കം കുറിക്കാൻ പോകുന്നത്. പ്രദക്ഷിണത്തിന്റെ അന്ത്യത്തിൽ സാൻ സബീനയുടെ ബസലിക്കയിൽ വെച്ച് നടത്തപ്പെടുന്ന ഭസ്മാശീർവാദം, ഭസ്മം പൂശൽ എന്നീ കർമ്മങ്ങൾ പാപ്പ ഫ്രാൻസിസ് ആമുഖമായി നിർവഹിക്കും. വചനപാരായണത്തോടെയും പാപ്പയുടെ സുവിശേഷ പ്രഭാഷണത്തോടെയുമുള്ള വിഭൂതി തിരുനാളിലെ സമൂഹ ബലിയർപ്പണത്തോടെ സഭയിലെ വലിയ നോൻപിന് തുടക്കം കുറിക്കുമെന്ന് വത്തിക്കാന്റെ ആരാധനക്രമകാര്യങ്ങളുടെ ഉത്തരവാദിത്വം വഹിക്കുന്ന മോൺസിഞ്ഞോർ ഗ്യൂദോ മരീനി പ്രസ്താവനയിലൂടെ അറിയിച്ചു. ശാന്തശീലരുടെ ജീവിതം സമാധാനപൂർണമായിരിക്കുമെന്ന് പാപ്പ ഫ്രാൻസിസ് ബുധനാഴ്ച ഫെബ്രുവരി 19 പാപ്പ പങ്കുവച്ച സാമൂഹ്യ ശൃംഖലാ സന്ദേശമാണിത്. ശാന്തശീലർ ഭാഗ്യവാൻമാർ, അവർ ഭൂമി അവകാശമാക്കും. ഹൃദയം കവരുന്നതും സ്നേഹവലയം സൃഷ്ടിക്കുന്നതും അതിലേറെ മറ്റുള്ളവർ ദ്വേഷ്യപ്പെടുമ്പോഴും പ്രശാന്തത സൃഷ്ടിക്കാൻ കരുത്തുള്ളവരുമാണ് ജീവിതത്തിൽ ശാന്തശീലർ. അവർ പ്രതിസന്ധികളിലും പ്രശാന്തമായി പ്രതികരിക്കും. അതുവഴി അവർ ബന്ധങ്ങൾ പുനരാവിഷ്കരിക്കുമെന്ന് ഇംഗ്ലീഷ് ഉൾപ്പെടെ 9 പാപ്പായി സന്ദേശം പങ്കുവച്ചു. വിശ്വോത്തര ചിത്രകാരൻ റാഫേൽ സാന്തിയുടെ ചിത്രപ്രദർശനം വത്തിക്കാനിൽ ആരംഭിച്ചു. ഇറ്റാലിയൻ ചിത്രകാരൻ റാഫേൽ സാന്തിയുടെ 500 ചരമവാർഷികം അനുസ്മരിച്ചുകൊണ്ടാണ് ഫെബ്രുവരി 17 മുതൽ 23 തീയതികളിൽ വത്തിക്കാൻ ചിത്രപ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. റാഫേലിന്റെ അനശ്വരമായ 10 ചിത്രകമ്പള രചനകളാണ് വത്തിക്കാൻ മ്യൂസിയത്തിന്റെ ഭാഗമായി ഇന്നും കണക്കാക്കപ്പെടുന്ന പുരാതന സിസ്റ്റൈൻ കപ്പേളയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. മധ്യപൂർവ്വദേശത്തെ ക്രൈസ്തവ പീഡനത്തിന് പിന്നിൽ നേരും നിറവുമില്ലാത്ത രാഷ്ട്രീയ കളിയാണെന്ന് തുർക്കിയിലെ അനത്തോളിയായുടെ വികാരപ്പസ്തോലിക് ബിഷപ്പ് പാവ്ലോ ബിസേത്തി പ്രസ്താവിച്ചു. ഫെബ്രുവരി 18 തീയതി ചൊവ്വാഴ്ച വത്തിക്കാൻ വാർത്താ വിഭാഗത്തിന് നൽകിയ അഭിമുഖത്തിലാണ് തുർക്കിയിലെ കത്തോലിക്കരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ബിഷപ്പ് ബിസേത്തി ഇങ്ങനെ തുറന്നു പ്രസ്താവിച്ചത്. ഈ മാസം 19 മുതൽ 23 തീയതികളിൽ തെക്കേ ഇറ്റലിയിലെ ബാരിയിൽ സംഗമിക്കുന്ന മെഡിറ്ററേനിയൻ സമാധാനത്തിന്റെ അതിർത്തി എന്ന സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ബിഷപ്പ് ബിസേത്തി. മധ്യപൂർവ്വദേശത്തെ പ്രകൃതി സ്രോതസ്സുകൾ ചൂഷണം ചെയ്യുവാനും ആയുധ വിപണനം നടത്തുവാനുമെത്തുന്ന ചില സാമ്രാജ്യ ശക്തികളുടെ വളരെ തരംതാണതും നേരും നിറയുമില്ലാത്ത രാഷ്ട്രീയമാണ് സിറിയയിലെ ക്രൈസ്തവ പീഡനത്തിന്റെയും ക്രൈസ്തവരുടെ വൻ നാടുകടത്തലിന്റെയും പിന്നിലെന്ന് ബിഷപ്പ് ബിസേത്തി അഭിമുഖത്തിൽ അഭിപ്രായപ്പെട്ടു. ജീവന്റെയും സാഹോദര്യത്തിന്റെയും സംസ്കാരം വളർത്തണമെന്ന് കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ്. ഫെബ്രുവരി 16 തീയതി ഞായറാഴ്ച ബാംഗ്ലൂരിലെ സെയിന്റ് ജോൺസ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഓഡിറ്റോറിയത്തിൽ സംഗമിച്ച ദേശീയ ലത്തീൻ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ സമ്പൂർണ്ണ സമ്മേളനത്തിൽ നൽകിയ ആമുഖ പ്രഭാഷണത്തിലാണ് കർദിനാൾ ഗ്രേഷ്യസിംഗിനെ ഉദ്ബോധിപ്പിച്ചത്. ഗർഭധാരണത്തിന്റെ 24 വരെയുള്ള കാലഘട്ടത്തിൽ എപ്പോൾ വേണമെങ്കിലും അമ്മയുടെ ഉദരത്തിൽ നിന്നും ഭ്രൂണമില്ലായ്മ ചെയ്യാനുള്ള അനുമതി നൽകുന്ന നിയമം നടപ്പിലാക്കാനുള്ള ഭാരത സർക്കാരിന്റെ നീക്കങ്ങളെ പരാമർശിച്ചുകൊണ്ടാണ് കർദിനാൾ ഗ്രേഷ്യസ് മെത്രാൻമാരെ ഇങ്ങനെ അഭിസംബോധന ചെയ്തത്. സഭാശുശ്രൂഷകരുടെ ലൈംഗിക പീഡന കേസുകളോട് ഒരു സഹിഷ്ണുതാശൂന്യമായ നിലപാട് സ്വീകരിക്കുമെന്ന് ഭാരതത്തിലെ കത്തോലിക്ക മെത്രാൻ സമിതി. ഫെബ്രുവരി 19-ാം തീയതി ബുധനാഴ്ച ബാംഗ്ലൂരിലെ സെയിന്റ് ജോൺസ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഓഡിറ്റോറിയത്തിൽ സമാപിച്ച ഭാരതത്തിലെ 3 റീത്തുകളും ചേർന്ന കത്തോലിക്ക മെത്രാൻ സമിതിയുടെ 32-ാമത് സമ്പൂർണ്ണ സമ്മേളനത്തിന്റെ അന്ത്യത്തിലാണ് സഭാശുശ്രൂഷകരുമായി ബന്ധപ്പെട്ടുള്ള ലൈംഗിക പീഡന കേസുകളോട് അക്ഷന്തവ്യമായൊരു നിലപാട് സഭ സ്വീകരിക്കുന്നതായി അറിയിച്ചത്.
ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു.
ഇനി മാർപ്പാപ്പയുടെ പൊതുകൂടിക്കാഴ്ച പ്രഭാഷണത്തിന്റെ സംഗ്രഹവും യുവജനം അന്വേഷണ സരണിയിൽ എന്ന തുടർ പരിപാടിയും കേൾക്കാം. റോമിൽ പൊതുവെ മൂടൽ അനുഭവപ്പെട്ട ഒരു കാലാവസ്ഥയായിരുന്നെങ്കിലും ഫ്രാൻസിസ് പാപ്പ ഈ ബുധനാഴ്ച വത്തിക്കാനിൽ അനുവദിച്ച പ്രതിവാര പൊതുകൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നതിന് വിവിധ രാജ്യക്കാരായ തീർത്ഥാടകരും സന്ദർശകരും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ എത്തിയിരുന്നു. വേദി വിശുദ്ധ പത്രോസിന്റെ ബെസിലിക്കയുടെ സമീപത്തുള്ള അതിവിശാലമായ പോൾ 6-ാം ശാല തന്നെയായിരുന്നു ഈ ആഴ്ചയും. സമാധാനത്തിനും ഐക്യ യൂറോപ്പിനും വേണ്ടിയുള്ള വിശുദ്ധ ബെനഡിക്റ്റിന്റെ നാമത്തിലുള്ള ദീപശിഖയുമേന്തി ഒരു സംഘവും കൂടിക്കാഴ്ച പരിപാടിക്ക് എത്തിയിരുന്നു. പാപ്പ ശാലയിലേക്ക് പ്രവേശിച്ചപ്പോൾ ജനസഞ്ചയത്തിന്റെ ആനന്ദാരവങ്ങളും കരഘോഷവും ഉയർന്നു. പാപ്പ എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിലൂടെ സാവധാനം നീങ്ങി. പതിവ് പോലെ കുഞ്ഞുങ്ങളോടുള്ള തന്റെ വാത്സല്യം പ്രത്യേകം പ്രകടിപ്പിച്ച പാപ്പ കുഞ്ഞുങ്ങളെ തലോടുകയോ ചുംബിക്കുകയോ ആശീർവദിക്കുകയോ ചെയ്യുന്നുണ്ടായിരുന്നു. ചിലർ നൽകിയ സ്നേഹോപഹാരങ്ങളും പാപ്പ സ്വീകരിച്ചു. പാപ്പായെ ഒന്ന് സ്പർശിക്കാനോ ഹസ്തദാനം നൽകാനോ പലരുടെയും കരങ്ങൾ നീളുന്നതും കാണാമായിരുന്നു. പാപ്പ നടന്ന് വേദിയിലെത്തുകയും റോമിലെ സമയം രാവിലെ ഏതാണ്ട് 9:30, ഇന്ത്യയിലെ സമയം ഉച്ചയ്ക്ക് 2 മണിക്ക് ത്രിത്വൈക സ്തുതിയോടുകൂടി പൊതുദർശന പരിപാടിക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. തുടർന്ന് വിവിധ ഭാഷകളിൽ വിശുദ്ധ ഗ്രന്ഥഭാഗ പാരായണം ആയിരുന്നു.
A reading from the book of Psalms. If you trust in the Lord and do good, then you will live in the land and be secure.
ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക, അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം. കോപത്തിൽ നിന്ന് അകന്നു നിൽക്കുക, ക്രോധം വെടിയുക, പരിഭ്രമിക്കാതിരിക്കുക, അത് തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ. ദുഷ്ടർ വിച്ഛേദിക്കപ്പെടും, കർത്താവിനെ കാത്തിരിക്കുന്നവർ ഭൂമി കൈവശമാക്കും. അല്പസമയം കഴിഞ്ഞാൽ ദുഷ്ടനില്ലാതാകും, അവന്റെ സ്ഥലത്ത് എത്ര അന്വേഷിച്ചാലും അവനെ കാണില്ല. എന്നാൽ ശാന്തശീലർ ഭൂമി കൈവശമാക്കും, ഐശ്വര്യ തികവിൽ അവർ ആനന്ദിക്കും. സങ്കീർത്തനം 37:3-11 ഉള്ള വാക്യങ്ങൾ. ഈ വിശുദ്ധ ഗ്രന്ഥഭാഗം വായിക്കപ്പെട്ടതിനെ തുടർന്ന് പാപ്പ സുവിശേഷ സൌഭാഗ്യങ്ങളെ അധികരിച്ച് താൻ ആരംഭിച്ചിരിക്കുന്ന പുതിയ പ്രബോധന പരമ്പര തുടർന്നു. ശാന്തശീലർ ഭാഗ്യവാൻമാർ എന്ന സുവിശേഷ സൌഭാഗ്യമായിരുന്നു പാപ്പ വിചിന്തന വിഷയമാക്കിയത്. ഇറ്റാലിയൻ ഭാഷയിലായിരുന്ന തന്റെ മുഖ്യ പ്രഭാഷണത്തിൽ പാപ്പ ഇപ്രകാരം പറഞ്ഞു.
Cari fratelli e sorelle, buongiorno. Nella catechesi di oggi affrontiamo la terza delle 8 beatitudini.
പ്രിയ സഹോദരി സഹോദരന്മാരെ, ശുഭദിനം. മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്ന അഷ്ടസൌഭാഗ്യങ്ങളിൽ 3-ാമത്തേതാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തനത്തിന് ആധാരം. ശാന്തശീലർ ഭാഗ്യവാൻമാർ, അവർ ഭൂമി അവകാശമാക്കും. മത്തായി 5:5. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ശാന്തശീലർ എന്ന പദം അക്ഷരാർത്ഥത്തിൽ ദ്യോതിപ്പിക്കുന്നത് സൌമ്യതയെ, ഓമനത്വത്തെ, മൃദുലതയെ ആണ്. അക്രമരാഹിത്യാവസ്ഥയെയാണ്. സംഘർഷവേളകളിലാണ് സൌമ്യത ആവിഷ്കൃതമാകുന്നത്. ശത്രുത പ്രകടമായിരിക്കുന്ന ഒരവസ്ഥയോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിൽ നിന്ന് സൌമ്യത തിരിച്ചറിയാൻ സാധിക്കും. ശാന്തമായിരിക്കുമ്പോൾ എല്ലാവരും ശാന്തരാണെന്ന് തോന്നും. എന്നാൽ സമ്മർദ്ദത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു? ആക്രമിക്കപ്പെടുമ്പോൾ, ദ്രോഹിക്കപ്പെടുമ്പോൾ, രൂക്ഷ വിമർശനമുണ്ടാകുമ്പോൾ എപ്രകാരം പ്രതികരിക്കുന്നു? ക്രിസ്തുവിന്റെ സൌമ്യതയെയും ശാന്തതയെയും കുറിച്ച് വിശുദ്ധ പൌലോസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. പീഠാസഹനവേളയിൽ യേശുവിനുണ്ടായിരുന്ന മനോഭാവത്തെക്കുറിച്ച് പത്രോസ് ലീഹ അനുസ്മരിപ്പിക്കുന്നുണ്ട്. അവിടുന്ന് പ്രത്യുത്തരിച്ചില്ല, ഭീഷണി ഉയർത്തിയില്ല, പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് തന്നെ തന്നെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത്. പത്രോസ് എഴുതിയ 1:2:23. യേശുവിന്റെ സൌമ്യത അതിശക്തം തെളിയുന്നത് പീഠാസഹനത്തിലാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ശാന്തശീലൻ എന്ന വാക്ക് ഭൂമി കൈവശമില്ലാത്തവരെയും സൂചിപ്പിക്കുന്നതാണ്. ആകയാൽ ശാന്തശീലർ ഭൂമി അവകാശമാക്കുമെന്ന് 3-ാമത്തെ സുവിശേഷ ഭാഗ്യം പറയുന്നത് ശ്രദ്ധേയമാണ്. വാസ്തവത്തിൽ ഈ സൌഭാഗ്യം നാം നേരത്തെ വായിച്ചുകേട്ട 37-ാം സങ്കീർത്തനത്തെ ഓർമ്മിപ്പിക്കുന്നു. അതിലും സൗമ്യതയെ ഭൂമിയുടെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെടുത്തിയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. നാം ചിന്തിക്കുകയാണെങ്കിൽ ഈ രണ്ട് ഘടകങ്ങളും തമ്മിൽ പൊരുത്തമില്ല എന്ന് തോന്നാം. വാസ്തവത്തിൽ ഭൂമി കൈവശമാക്കൽ സംഘർഷത്തിന് വേദിയൊരുക്കുന്ന ഒന്നാണ്. അതിർത്തി പിടിച്ചെടുക്കുന്നതിന് പലപ്പോഴും പോരാടുന്നു. ചില പ്രത്യേക പ്രദേശത്തിന്മേൽ ആധിപത്യമുറപ്പിക്കുന്നതിനായി പോരാടുന്നു. യുദ്ധവേളകളിൽ കൂടുതൽ ശക്തൻ മുന്നേറുകയും മറ്റു പ്രദേശങ്ങൾ പിടിച്ചടക്കുകയും ചെയ്യുന്നു. എന്നാൽ സൗമ്യശീലരുടെ അവകാശത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ക്രിയാപദം സശ്രദ്ധം നമുക്കൊന്ന് നോക്കാം. അവർ ഭൂമി പിടിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. ശാന്തശീലർ ഭാഗ്യവാന്മാർ. അവർ ഭൂമി പിടിച്ചെടുക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, മറിച്ച് അവർ അവകാശമാക്കുമെന്നാണ്. ശാന്തശീലർ ഭാഗ്യവാന്മാർ. അവർ ഭൂമി അവകാശമാക്കും. അവകാശമാക്കുമെന്ന ക്രിയാപദത്തിന് വേദപുസ്തകത്തിൽ വിശാലമായ അർത്ഥമാണുള്ളത്. ദൈവജനം അവകാശമെന്ന് പറയുന്നത് വാഗ്ദത്ത ഭൂമിയായ ഇസ്രായേൽ ദേശത്തെയാണ്. ആ മണ്ണ് ദൈവജനത്തിനുള്ള ഒരു വാഗ്ദാനമാണ്, ഒരു സമ്മാനമാണ്, കേവലം ഒരു അതിർത്തി എന്നതിനേക്കാൾ വളരെ മഹത്തായ എന്തോ ഒന്നാണ്. ആകയാൽ യേശു വിവക്ഷിക്കുന്ന ശാന്തശീലർ ദൈവവുമായുള്ള തങ്ങളുടെ ബന്ധത്തിന്റേതായ പ്രദേശം സംരക്ഷിക്കുകയും ദൈവദത്തദാനങ്ങളായ സമാധാനവും കരുണയും സാഹോദര്യവും വിശ്വാസവും പ്രത്യാശയും കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്നവരാണ്. എന്തെന്നാൽ ശാന്തശീലർ കാരുണ്യമുള്ളവരും സാഹോദര്യം പുലർത്തുന്നവരും വിശ്വാസമുള്ളവരും പ്രത്യാശ പുലർത്തുന്നവരുമാണ്. ക്രോധമെന്ന പാപത്തെക്കുറിച്ചും ഇവിടെ സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. അത് ശാന്തതയ്ക്ക് വിരുദ്ധമാണ്. അതിന്റെ നീക്കം അക്രമാസക്തമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരിക്കലെങ്കിലും കോപിക്കാത്ത ആരെങ്കിലുമുണ്ടോ? നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. കോപത്താൽ എന്തെല്ലാം നാം നശിപ്പിച്ചിരിക്കുന്നു. ഒരു നിമിഷത്തെ കോപത്തിന് അനേകം നാശങ്ങൾ വരുത്താൻ സാധിക്കും. നിയന്ത്രണം വിട്ടുപോകും. പ്രധാനപ്പെട്ടതെന്ന് വിലയിരുത്താൻ കഴിയാതെ വരുന്നു. സാഹോദര്യബന്ധത്തെ അപരിഹാര്യമാം വിധം തകർക്കാൻ അതിനു സാധിക്കും. ക്രോധം മൂലം സംസാരിക്കാത്ത അനേകം സഹോദരങ്ങളുണ്ട്. അവർ പരസ്പരം അകലുന്നു. അത് ശാന്തതയ്ക്ക് വിരുദ്ധമാണ്. ശാന്തത ഒരുമിപ്പിക്കുന്നു, ക്രോധം ഭിന്നിപ്പിക്കുന്നു. സൗമ്യത നിരവധി കാര്യങ്ങളുടെ മേൽ വിജയം വരിക്കുന്നു. ഹൃദയത്തെ ജയിക്കാൻ കഴിവുറ്റതാണ് ശാന്തത. അത് സൗഹൃദ ബന്ധങ്ങളെയും മറ്റനേകം കാര്യങ്ങളെയും പരിപാലിക്കുന്നു. കോപാകുലരായവർ പിന്നീട് ശാന്തത കൈവരിക്കുകയും പുനർവിചിന്തനം നടത്തുകയും തങ്ങളുടെ ചൂടുകൾ പിന്നോട്ട് വയ്ക്കുകയും അങ്ങനെ ശാന്തതയാൽ ഒരു അഴിച്ചുപണിക്ക് തയ്യാറാകുകയും ചെയ്യുന്നു. സൗമ്യതയാൽ അവകാശമാക്കേണ്ട ഭൂമി മത്തായിയുടെ സുവിശേഷം സൂചിപ്പിക്കുന്ന ആ സഹോദരന്റെ രക്ഷയാണ്. നിന്റെ സഹോദരൻ തെറ്റു ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. മത്തായിയുടെ സുവിശേഷം 18:15. അപരന്റെ ഹൃദയത്തേക്കാൾ വലിയൊരു ഭൂമിയില്ല. ഇതേക്കുറിച്ച് നാം വീണ്ടും വീണ്ടും ചിന്തിക്കണം. ഒരു സഹോദരനുമായി വീണ്ടും സമാധാനത്തിലാകുക എന്നതിനേക്കാൾ മനോഹരമായൊരു ദേശമില്ല. സഹോദരനുമായുള്ള സമാധാനം വീണ്ടെടുക്കുന്നതിനേക്കാൾ മനോഹരമായ ഒരു ദേശമില്ല. അതാണ് ശാന്തതയാൽ അവകാശമാക്കേണ്ട ഭൂമി. നന്ദി.
Non c'è territorio più bello da guadagnare della pace ritrovata con un fratello. E questa è la terra da ereditare con la mitezza. Grazie.
ഈ വാക്കുകളെ തുടർന്ന് പാപ്പായുടെ ഇറ്റാലിയൻ ഭാഷയിലായിരുന്ന പ്രഭാഷണത്തിന്റെ സംഗ്രഹം ആംഗ്ലവും അറബിയും ഉൾപ്പെടെ വിവിധ ഭാഷകളിൽ പാരായണം ചെയ്യപ്പെടുകയും ഓരോ വായനയുടെയും അവസാനം പാപ്പ ആ ഭാഷക്കാരെ ഇറ്റാലിയൻ ഭാഷയിൽ അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. പൊതുകൂടിക്കാഴ്ചയുടെ അവസാന ഭാഗത്ത് പാപ്പ യുവജനത്തെയും വൃദ്ധജനത്തെയും രോഗികളെയും നവദമ്പതികളെയും സംബോധന ചെയ്തു. തദനന്തരം കർത്തൃപ്രാർത്ഥന ലത്തിൻ ഭാഷയിൽ ആലപിക്കപ്പെട്ടതിനെ തുടർന്ന് പാപ്പ എല്ലാവർക്കും തന്റെ അപ്പസ്തോലിക ആശീർവാദം നൽകി.
Aeterium nostrum in nomine Domini.
Qui fece cielum et terra.
Benedicat vos omnipotenteus, Pater, Filius et Spiritus Sanctus.
Amen.
യുവജനം അന്വേഷ സരണി. ബെനഡിക്ട് 16 പാപ്പായുടെ യുവജനദിന സന്ദേശങ്ങളിൽ
ലോക യുവജനദിനാചരണങ്ങളോടനുബന്ധിച്ച് ബെനഡിക്ട് 16 പാപ്പ നൽകിയ സന്ദേശങ്ങളാണല്ലോ യുവജനം അന്വേഷ സരണിയിൽ എന്ന പരമ്പരയിൽ നമ്മുടെ വിചിന്തനത്തിന് അവലംബം. ഈ സന്ദേശങ്ങളിലൂടെയുള്ള പ്രയാണത്തിൽ നാം ഇപ്പോൾ കടന്നുപോകുന്നത് 2012 ആചരിക്കപ്പെട്ട 27 ലോക യുവജനദിനത്തിനുള്ള സന്ദേശത്തിലൂടെയാണ്. നിങ്ങൾ എല്ലായ്പ്പോഴും കർത്താവിൽ ആനന്ദിക്കുവിൻ. വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിലെ 4-ാം വാക്യത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഈ വാക്കുകളായിരുന്നു 27-ാം ലോക യുവജന ദിനത്തിന്റെ വിചിന്തന പ്രമേയം. ഈ വാക്യത്തെ ആധാരമാക്കി ബെനഡിക്ട് 16-ാമൻ പാപ്പ നൽകിയിരിക്കുന്ന സന്ദേശത്തിൽ സ്നേഹത്തിന്റെ സന്തോഷം എന്ന ഉപശീർഷകത്തിലുള്ള ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തനത്തിന് ആധാരം. ബെനഡിക്ട് 16-ാമൻ പാപ്പ ഇപ്രകാരം പറയുന്നു, സ്നേഹത്തിന്റെ ആനന്ദമനുഭവിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ ഉദാരമാനസരായിരിക്കണം. കുറച്ചുമാത്രം കൊടുക്കുന്നതിൽ നമ്മൾ സംതൃപ്തി കണ്ടെത്തരുത്. നമ്മൾ ജീവിതത്തിൽ പൂർണ്ണ ഉത്തരവാദിത്വമുള്ളവരായിരിക്കുകയും പാവപ്പെട്ടവരുടെ കാര്യത്തിൽ കരുതലുള്ളവരായിരിക്കുകയും വേണം. കഴിവുള്ളവരും ഉദാരമതികളും പൊതുനന്മയ്ക്കായി പ്രവർത്തിക്കാൻ സന്നദ്ധരുമായ സ്ത്രീ പുരുഷന്മാരെയാണ് ലോകത്തിന് ആവശ്യം. മനസാക്ഷിക്കനുസൃതം പഠിക്കാനും സ്വന്തം കഴിവുകൾ വികസിപ്പിക്കാനും മറ്റുള്ളവരുടെ സേവനത്തിനായി സദാ അവ ഉപയോഗപ്പെടുത്താനും വേണ്ടി നിങ്ങൾ സർവാത്മന പരിശ്രമിക്കുക. നിങ്ങൾ എവിടെയായിരുന്നാലും ആ സമൂഹത്തെ ഉപരിനീതിയും മാനവികതയും വാഴുന്ന ഒന്നാക്കി മാറ്റുന്നതിനുള്ള വഴികൾ കണ്ടെത്തുക. അധികാരവും ഭൌതിക നേട്ടവും പണവുമല്ല പ്രത്യുത സേവനാരൂപിയായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തെ നയിക്കുന്നത്. വിശുദ്ധ 2-ാം ജോൺ പോൾ മാർപ്പാപ്പ 1986 ഇന്ത്യയിൽ നടത്തിയ ഇടയ സന്ദർശന വേളയിൽ ഫെബ്രുവരി 10 മുംബൈയിൽ ശിവജി പാർക്കിൽ വച്ച് യുവതീ യുവാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അവരോട് പറഞ്ഞ ഏതാനും വാക്കുകൾ ഇത്തരുണത്തിൽ അനുസ്മരണീയങ്ങളാണ്. പാപ്പ അവരോട് പറഞ്ഞു, ഇങ്ങനെയാണ് നിങ്ങൾ ലോകത്തെ രൂപാന്തരപ്പെടുത്തേണ്ടത്. നാം എല്ലാവരും ഒരേ പിതാവിന്റെ മക്കളും സഹോദരീ സഹോദരന്മാരുമാണ്. കുമിഞ്ഞുകൂടിയ ധാരാളിത്തത്തിലല്ല നമ്മുടെ സമ്പത്ത് അടങ്ങിയിരിക്കുന്നത്, നമ്മുടെ ആവശ്യങ്ങളുടെ മിതത്വത്തിലാണ്. സൃഷ്ടവസ്തുക്കളോടുള്ള നമ്മുടെ ശരിയായ മനോഭാവത്തിൽ നിന്നുരുത്തിരിയുന്ന ആധ്യാത്മിക സ്വാതന്ത്ര്യത്തിലാണ്. പ്രിയ യുവജനങ്ങളെ, ലൌകിക സമ്പത്ത് വെട്ടിപ്പിടിക്കുന്നതിലല്ല നിങ്ങൾ സന്തോഷം കണ്ടെത്തേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ അലസതയ്ക്കും ഉദാസീനതയ്ക്കും ഇടം കൊടുക്കരുത്. നിങ്ങളുടെ അയൽവാസിയുടെയും ഭാരതത്തിന്റെയും ലോകത്തിന്റെയും നന്മയ്ക്കായി നിങ്ങളുടെ ഉത്സാഹവും നിഷ്കപടതയും തീക്ഷ്ണതയും ഉപയോഗിക്കാൻ ദൈവം നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഇന്ന് സമൂഹം നേരിടുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിനും ഐക്യത്തിനുവേണ്ടി പ്രവർത്തിക്കുന്നതിനും ഒരു നവലോകം സൃഷ്ടിക്കുന്നതിനുമുള്ള സംഭാവനയായി നിങ്ങളുടെ ദൈനംദിന ജോലികൾ ചെയ്യുന്നതിനും യുവത്വത്തിന്റെ ഊർജ്ജസ്വലത നിങ്ങൾ തിരിച്ചുവിടണം. ആലസ്യത്തിനെതിരെ സമരം ചെയ്യുകയും പ്രതിബന്ധങ്ങൾക്കെതിരെ ഉറച്ചു നിൽക്കുകയും വേണം. ഫ്രാൻസിസ് പാപ്പ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഭാരതത്തിലെ കത്തോലിക്ക യുവജനങ്ങളുടെ ദേശീയ സമ്മേളനത്തോടനുബന്ധിച്ച് നൽകിയ വീഡിയോ സന്ദേശത്തിൽ അവരെ ഓർമ്മിപ്പിച്ചത് വർത്തമാന ഭാവി കാലങ്ങൾ അവരുടെ കരങ്ങളിലാണെന്നാണ്. സകലർക്കും ഗുണകരമാംവിധം ജീവിതം ഫലസമൃദ്ധമാക്കാനും നഷ്ടധൈര്യരാകാതെ മുന്നേറാനും പാപ്പ കത്തോലിക്ക യുവതയ്ക്ക് പ്രചോദനം പകരുകയും ചെയ്തു. പത്രോസിന്റെ പിൻഗാമികൾക്ക് യുവതിയുവാക്കളുടെ കാര്യത്തിലും പ്രതീക്ഷകളേറെയാണെന്നാണ് വിശുദ്ധ 2-ാം ജോൺ പോൾ മാർപ്പാപ്പയുടെയും ബെനഡിക്ട് 16-ാമന്റെയും ഫ്രാൻസിസ് പാപ്പായുടെയും വാക്കുകൾ സൂചിപ്പിക്കുന്നത്. യുവജനം അന്വേഷണ സരണിയിൽ എന്ന തുടർ പരിപാടിയോടെ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.